2020 ജൂലൈ 25 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ചെന്നൈ ഒരു പാഠം. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ കോവിഡ് പൊട്ടിത്തെറിയുണ്ടായ ചെന്നൈയിൽ രോഗവ്യാപനം വരുതിയിലാക്കാൻ സർക്കാർ പഠിച്ച പണി 18 പയറ്റി നിയന്ത്രിക്കുന്നതിൽ വിജയം കണ്ടെത്തിയതിന്റെ സൂചന ലഭിച്ചു തുടങ്ങുമ്പോഴാണ് നേരത്തെ രോഗം ബാധിക്കാത്ത ജില്ലകളിൽ രോഗവ്യാപനം ഏറിവരുന്നത്. ഒരു ദിവസം രോഗം ബാധിക്കുന്നവരുടെ ആകെ എണ്ണം ബുധനാഴ്ച വരെ 5000 താഴെയായിരുന്നു. ഇന്നലെ പുതിയ കേസുകളുടെ എണ്ണം 6478. രണ്ടു മാസം മുൻപ് തമിഴ്നാട്ടിലെ രോഗബാധിതരുടെ എണ്ണം 776. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 കവിഞ്ഞ മെയ് 16 പുതിയ കോവിഡ് ബാധിതരുടെ എണ്ണം 477 മാത്രമായിരുന്നു. അന്ന് രോഗബാധിതരിൽ പകുതിയിലേറെയും ചെന്നൈയിലായിരുന്നു. ചെങ്കൽപ്പേട്ട, കാഞ്ചീപുരം, തിരുവള്ളൂർ, കടലൂർ, അരിവാളൂർ എന്നിവിടങ്ങളിലായിരുന്നു ബാക്കി രോഗികളുണ്ടായിരുന്നത്. ജൂൺ 15 ആയപ്പോഴേക്കും അതുവരെ കോവിഡ് തീണ്ടാത്ത ജില്ലകളിൽ കൂടി രോഗം വ്യാപിച്ചു. മധുര, കോയമ്പത്തൂർ, വിരുദുനഗർ, കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. നീലഗിരി, കൃഷ്ണഗിരി ജില്ലകളിലാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുള്ളത്. കോവിഡ് ബാധയുണ്ടായി രണ്ടു മാസം സുരക്ഷിതമായിരുന്ന കൃഷ്ണഗിരിയിൽ ആന്ധ്രയിൽ നിന്നെത്തിയ 67-കാരനായിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം കൂടുന്ന ജില്ലകളിലെ നഗരപ്രദേശങ്ങളിൽ ചെന്നൈ മോഡൽ നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ചെന്നൈയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നുകൊണ്ടിരുന്നപ്പോൾ അന്യസംസ്ഥാനക്കാർക്കൊപ്പം മറ്റു ജില്ലയിലുള്ളവരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങി. അവർക്കൊപ്പം കോവിഡും മറ്റു ജില്ലകളിൽ പരന്നു. ചെന്നൈയിലെ ആക്ഷൻ പ്ലാൻ. കോയമ്പേട് മാർക്കറ്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് ചെന്നൈ നഗരജീവിതത്തെ തന്നെ നിശ്ചലമാക്കിയെങ്കിലും ഇപ്പോൾ ലഭിക്കുന്നത് പ്രതീക്ഷ പകരുന്ന വാർത്തകളാണ്. ജൂലൈ 10 വരെ ചെന്നൈയിലെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 2000-ലേറെയായിരുന്നു. അതിനുശേഷം 1000-1300 പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം. നഗരത്തിൽ നടത്തുന്ന 100 ടെസ്റ്റിൽ 40 പേർ എന്ന നിലയിലായിരുന്നു രോഗബാധിതർ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത് 100-ൽ 10 എന്ന നിലയിലേക്ക് ചുരുങ്ങി. ചെന്നൈ നഗരത്തിൽ രോഗവ്യാപനമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി ഡോക്ടർ സി വിജയഭാസ്കറിന്റെയും ആരോഗ്യ സെക്രട്ടറി ജെ രാധാകൃഷ്ണന്റെയും മേൽനോട്ടത്തിൽ ആരോഗ്യ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ICMRന്റെ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട ഈ സമിതി നൽകിയ നിർദ്ദേശങ്ങൾ അപ്പാടെ നടപ്പിലാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ടെസ്റ്റുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിപ്പിച്ചതും ലോക്ഡൌൺ കർശനമായി നടപ്പിലാക്കിയതും സമിതിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയത് 63,000 ടെസ്റ്റുകളായിരുന്നു. ചെന്നൈയിൽ മാത്രം 14,000 ടെസ്റ്റുകളും. ജൂൺ 19 മുതൽ ജൂലൈ 5 വരെയായിരുന്നു ചെന്നൈ പൂർണമായും അടച്ചിട്ടിരുന്നത്. ആദ്യ ലോക്ഡൌണിനെ അപേക്ഷിച്ച് ജനം ഈ ലോക്ഡൌണിനോട് സഹകരിച്ച് വീട്ടിലിരുന്നു. ആ നാളുകളിൽ 200 വാർഡുകളുള്ള ചെന്നൈയിലെ എല്ലാ വാർഡുകളിലെ തെരുവുകളിലും പ്രത്യേക പരിശീലനം നൽകിയ വോളണ്ടിയർമാർ എത്തി. ബിരുദധാരികളായ 4,000 വോളണ്ടിയർമാരെയാണ് ഇതിനായി നിയോഗിച്ചത്. പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. ഏത് രോഗമുള്ളവരെയും പരിശോധിക്കുന്നതിനായി മൊബൈൽ ക്ലിനിക്കുകളും എല്ലായിടത്തും എത്തി. കോവിഡ് ലക്ഷണമില്ലാത്തവർക്കും പ്രത്യേക ചികിത്സ ഉറപ്പാക്കി. കോവിഡ് രോഗമുള്ളവരെ അപ്പപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസുകളും വന്നു. ആദ്യകാലത്ത് ജനം ആശുപത്രിയിലേക്ക് പോകാൻ മടിച്ചതും സ്വയം ചികിത്സിച്ചതുമാണ് മരണനിരക്ക് കൂടാൻ കാരണമായതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീടുകൾക്ക് മുന്നിലേക്ക് ക്ലിനിക്കുകൾ സഞ്ചരിച്ചെത്തിയത്. 2-ാമത്തെ ലോക്ഡൌൺ കാലയളവിൽ പ്രത്യേക ദൌത്യത്തിന്റെ ഭാഗമായി 10 ലക്ഷം പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ളവരെ ക്യുവർ ക്യാമ്പിലേക്ക് മാറ്റി. ചികിത്സ സ്വകാര്യ ആശുപത്രിയിലുമാക്കി. സമരം പ്രതീകാത്മകം. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇതുവരെ ചെന്നൈ നഗരത്തിൽ ബസ്, ട്രെയിൻ സർവീസ് നടത്തിയിട്ടില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം 100-ന് താഴെ എത്തിയ ജില്ലകളിൽ മാത്രമാണ് ഭാഗികമായി പൊതുഗതാഗതം ഉള്ളത്. സമരങ്ങൾ പോലും വീടുമുറ്റങ്ങളിലാണ്. കേരളത്തിലെ പോലെ വൈദ്യുതി ബില്ല് കൂടിയതിനെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം ഉയർന്നിരുന്നു. DMK നേതൃത്വത്തിൽ സമരം നടന്നത് പ്രവർത്തകരുടെ വീടിന് മുന്നിൽ മാത്രമായിരുന്നു. തമിഴ്നാട് ഇതുവരെ രോഗബാധിതർ 1.92 ലക്ഷം. ഭേദമായവർ 1.36 ലക്ഷം. മരണം ആകെ 3,200. ചെന്നൈയിൽ മാത്രം 1,952.